والسلام على سيدنا محمد وعلى آله وصحبه وسلم. روحان كلاس نمبر حديث قرنا كلاس آن ഒരു ഹദീസിന്റെ തണലിലൂടെ യാത്ര ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറുൽ ഖഫാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉപദേശിക്കുകയാണ്. ഇത് അബൂ ഹുറൈറ റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ്. യാ അബാദർ അലിയോ അബൂദർ, താങ്കൾ ദുഷ്കരമായ സുദീർഘമായ ഒരു യാത്രയിലാണ്, യാത്രയുടെ പുറപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ സുദീർഘമായ യാത്രയ്ക്കുള്ള എല്ലാ വിഭവങ്ങളും താങ്കൾ ഒരുക്കി വെക്കുക. അതോടൊപ്പം ശ്രദ്ധിക്കുക, താങ്കളുടെ യാത്ര വളരെ ദുഷ്കരമാണ്. താങ്കളുടെ മുതുകിനെ ഞെരിച്ച് കളയുന്ന അമിതമായ ഭാരം താങ്കൾ ചുമക്കുകയും ചെയ്യരുത്. ഈ ഹദീസിന്റെ വിവക്ഷ, നാം ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്ര പുറപ്പെടുമ്പോൾ നമുക്ക് അവിടെ രക്ഷപ്പെടണമെങ്കിൽ ധാരാളം വിഭവങ്ങൾ വേണം. ആ വിഭവം അക്സിരിസ്സാഖ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. വിഭവത്തെ നീ വർദ്ധിപ്പിക്കുക. അസാദ് ഹുവ തഖ്‌വ, തഖ്‌വ എന്ന വിഭവത്തെ വർദ്ധിപ്പിക്കുക. മുതുകിനെ ഞെരിച്ചു കളയുന്ന ഭാണ്ഡം ലഘൂകരിക്കുക എന്ന് പറഞ്ഞത് പാപത്തിന്റെ ഭാണ്ഡം താങ്കൾ കഴിയുന്നത്ര ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ചുരുക്കിക്കളയുക, ഇല്ലായ്മ ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. തഖ്‌വ നാം ഒരുപാട് ക്ലാസ്സിലൂടെ കേട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ നിർവചനം നൽകിയത് നമുക്കറിയാം. പണ്ടൊക്കെ ഇടുങ്ങിയ വഴിയിലൂടെ, വളരെ കുടുസായ വഴിയിലൂടെ വരുമ്പോൾ രണ്ട് സൈഡിലും മുള്ളുവേലികളായിരിക്കും. ആ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ കീറിപ്പോവാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പതുങ്ങി പതുങ്ങി നടക്കും. അതുപോലെയുള്ള സൂക്ഷ്മത പാലിക്കലാണ് തഖ്‌വ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മുത്തഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് ഒരു VIP പരിഗണനയാണ്. അത് ഖുർആനിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടതുമാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ, സ്വർഗത്തിൽ അള്ളാഹു, അതുപോലെ ഉജ്ജത്തിൽ മുത്തഖീൻ അർദുഹ സമാവാത്തു വല്ല അള്ളാഹു, ആകാശ ഭൂമികളോളം വിശാലമായ പ്രവിശാലമായ പ്രശാന്തമായ സ്വർഗമാണ് മുത്തഖികൾക്ക് വേണ്ടി അള്ളാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഖുർആനിൽ പറയുന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ നമുക്കറിയാം അദ്ദേഹം വിശ്വ കുഖ്യാത പണ്ഡിത തഫ്സീർ വ്യാഖ്യാതാവാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ ബിദായ വൻ നിഹായ ആദ്യവും അവസാനവും എന്ന വലിയ ഗ്രന്ഥത്തിൽ ഇങ്ങനെ കാണാം. തഖ്‌വ, തഖ്‌വക്ക് തഖ്‌വയുടെ അഹലുകാർക്ക് ഏഴ് അടയാളങ്ങളുണ്ട്. ഫഇന്നലി അഹലി തഖ്‌വ അലാമാത്തു, തഖ്‌വയുടെ ആളുകൾക്ക് ഏഴ് അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ ഇതുകൊണ്ട് അവർ അറിയപ്പെടും. ഇതുകൊണ്ട് അവർക്കും തന്നെ സ്വയം അറിയാൻ കഴിയും. ഈ ഏഴ് അടയാളങ്ങൾ നമ്മിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മുടെ തഖ്‌വ എവിടെ കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഒന്നാമത്തെ അടയാളം സിദ്ഖുൽ ഹദീസ്, സംസാരത്തിലുള്ള സത്യസന്ധത. ഇതൊരു മുത്തഖിയുടെ നിർബന്ധമായ ഒരടയാളമാണ്. സത്യമേ പറയാവൂ. യഥാർത്ഥത്തിൽ നമ്മൾ അഞ്ചു നേരം അള്ളാഹുവിനോട് ഒരു സത്യം പറയുന്നുണ്ട്. ആ സത്യത്തിന്റെ സത്യാവസ്ഥ നാം നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തണം. ഇന്ന സ്വലാത്തി വനുസുക്കി മഹയായ ഉമ്മാത്തിയിലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരവും കർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും അള്ളാഹുവിന് നിനക്ക് വേണ്ടിയാണ് എന്ന് നാം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണോ, അത് നമുക്ക് വേണ്ടിയാണോ, നാം അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ എന്നൊക്കെ നമുക്ക് ഒരു നിമിഷം നാം നമ്മുടെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമുക്കറിയാം. അവർ അടൽത്തലത്തിലേക്ക് യുദ്ധത്തിന് വിളിക്കപ്പെട്ടപ്പോൾ അവരുടെ ആദ്യ രാത്രിയിൽ അവർ മണിമാളിയിൽ അവരുടെ ആദ്യ രാത്രിയിൽ അവർ അണിയറയിൽ നിന്ന് അവർ യുദ്ധത്തലത്തിലേക്ക് ഓടിപ്പോയി. അവരവരെ അടരാടി ഷഹീദാവുകയാണ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് തന്നെ സ്വയം പരിശോധിക്കാം. രണ്ടാമത്തെ അടയാളം അതാവൊരു അമാന, അമാനത്തിന് കൊടുക്കുക, നൽകുക. ഇത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. അമാനത്ത്, നമ്മൾ സാധാരണ പറയുന്ന അമാനത്ത്, അതുകൂടാതെ തന്നെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്ത്, ദാഅവത്ത് എന്നത് നമ്മുടെ അമാനത്താണ്, അതുപോലെ തന്നെ പിന്നെ അഴിമ എന്നത് നമ്മുടെ അമാനത്താണ്, നമ്മുടെ ഭാര്യയും സന്താനങ്ങളും നമ്മുടെ അമാനത്താണ്, അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നാം താരതമ്യം ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ അലാമത്ത്, തഖ്‌വയുടെ മുത്തഖിയുടെ മൂന്നാമത്തെ അലാമത്ത്, കൈഹുൽ കരുമുൽ, ദേഷ്യത്തെ കടിച്ചടക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രയോഗിച്ച പദം കടിച്ചിറക്കുക എന്നാണ്. അതായത് ഒരു കൈപ്പുള്ള കഷായം നാം പെട്ടെന്ന് വലിച്ചു കുടിക്കുന്നത് പോലെ ആ ക്ഷോഭം വരാതിരിക്കാൻ വേണ്ടി നാം അതിനെ കടിഞ്ഞാണിട്ട് പിടിച്ച് നിർത്തുക. നാലാമത്തെ അടയാളം സബ്റു നാലിൽ ബലാൽ, വിഷമങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്, ഇത് അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സുസ്മേരവതനായി പ്രയാസങ്ങളെ നേരിടുക. അഞ്ചാമത്തെ തഖ്‌വയുടെ അടയാളം റിദാബിൽ ഖവാ, എന്ന് ഖവാഉ കൊണ്ട് തൃപ്തിപ്പെടുക. ആദ്യം പറഞ്ഞത് ബലിയത്താണ്, ബലിയത്ത് താൽക്കാലികമാണ്, അത് നീങ്ങിപ്പോവാം. ജനനഷ്ടം വരാം, അല്ലെങ്കിൽ രോഗം വരാം, ഇതൊക്കെ നീങ്ങിപ്പോവാം. ഖവാ എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമാണ്. ഒരാൾ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നു, അയാൾ തിരിച്ചു വരികയില്ല. ഒരാളുടെ കാല് മുറിക്കുന്നു, ആ കാല് തിരിച്ചു കിട്ടുകയില്ല. ഈ അവസരങ്ങളിൽ നമ്മൾ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആ ഖവാഉ കൊണ്ട് തൃപ്തിപ്പെടണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദം മഹാനായ അദ്ദേഹം പ്രമേഹം കരിശനായ രോഗം പിടിച്ച് അദ്ദേഹത്തിന്റെ ഒരു കാല് നീക്കിയപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് നമ്മുടെ മനസ്സിൽ എന്നുമെന്നും നാം കൊത്തിവെക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരു കാല് മുറിച്ചു നീക്കി ചോര കുതിർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി ആസാനി റിജ്ലൈൻ, രണ്ട് കാലുകൾ തന്ന അള്ളാഹുവിനെ ഞാൻ ഇതാ സ്തുതിക്കുന്നു. കുറച്ചു കഴിഞ്ഞ അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാഹില്ലദി അബ്ഖാനി റിജ്ൽ, ഒരു കാല് ബാക്കിയാക്കി തന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. ഉടനെ തന്നെ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, മഹാനവരുടെ താങ്കളുടെ ഒരു മകൻ വീടിന്റെ മുകളിൽ നിന്നും വീട് മരിച്ചിരിക്കുന്നു. അദ്ദേഹം പതറിയില്ല. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി ആസാനി വലദൈൻ, രണ്ടു മക്കളെ തന്നെ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദി അബ്ഖാനി വലദ്, എനിക്കൊരു മകനെ ബാക്കിയാക്കി തന്ന അള്ളാഹുവിനെ നാം സ്തുതിക്കുന്നു. ഇതാണ് റിളാ ബിൽ ഖവാ എന്ന് പറഞ്ഞ് അള്ളാഹു എന്താണ് എനിക്ക് വിധിച്ചത് അത് അള്ളാഹുവിന്റെ തൃപ്തി പോലെ നടക്കട്ടെ. ഖുദാക മർജി അപ്പന മർജി ചെലവ് ബാധിച്ചാബ് എന്നാണ് പണ്ടൊരു സഹോദരൻ പറഞ്ഞത്. അള്ളാഹിന്റെ മർജി എന്താണോ സന്തോഷം എന്താണോ അത് നമ്മുടെ സന്തോഷമാണ്. നടക്കുക, മുന്നോട്ട് നടക്കുക, ഇതായിരിക്കട്ടെ. ഇതാണ് അഞ്ചാമത്തെ മുത്തഖിയുടെ അടയാളം. പിന്നെ അശ്ശുക്കുർ അലൽ നിഅമ അഞ്ച് ആറാമത്തെ മുത്തഖിയുടെ അടയാളം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു ശുക്ർ ചെയ്യും. വെറും അൽഹംദുലില്ല എന്ന് പറയുക മാത്രമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം അദ്ദേഹം സ്വർഗത്തിലെ അള്ളാഹുവിന്റെ ഹബീബായ റസൂല് സയ്യിദുൽ മുർസലീൻ സ്വർഗത്തിലെ ഒന്നാമത്തെ ഒന്നാം നമ്പറുകാരൻ. എന്നിട്ട് അദ്ദേഹം രാത്രിയിൽ പ്രയാസപ്പെട്ട് നമസ്കരിച്ച് കാലിൽ നീര് കുത്തിയപ്പോൾ പത്തിൽ ചോദിച്ചു, എന്താണ് ബഹുമാനപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലല്ലേ, താങ്കൾ ഇങ്ങനെ എന്തിന് കഷ്ടപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി നാം പലതവണ കേട്ടതാണ്, നമുക്കറിയുന്ന അപലാ ഷക്കൂറ, എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കേണ്ടയോ ആയിഷ. നാം ആലോചിച്ചു നോക്കുക, നമുക്ക് ആരോഗ്യമുണ്ട്, സൗഭാഗ്യമുണ്ട്, നല്ല ജോലിയുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. നാം അള്ളാഹു ഇത്രയധികം സൗകര്യങ്ങൾ തന്ന് ഇത്രയധികം അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ പൊതിഞ്ഞിട്ട് നാം അള്ളാഹുവിന് എന്ത് ശുക്ര ചെയ്യുന്നു എന്ന് നാം അല്പനേരമെങ്കിലും ചിന്തിക്കുമ്പോൾ മാത്രമേ നാം ഈ മുത്തഖിയുടെ അടയാളങ്ങൾ നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുള്ളൂ. ഏഴാമത്തെ അടയാളം ദുല്ലുല്ല ഹുക്മുൽ ഖുർആൻ, ഖുർആനിന്റെ വിധി എന്താണോ അതിന് വഴങ്ങിക്കൊടുക്കുക. അത് സൂറത്തുൽ ഇൻസാനിലെ നോക്കാം, 23-ാമത്തെ ആയത്ത്, ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന തൻസീല ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുത്ഇ ആസിമൻ ഔ കഫൂറ എന്ന് പറയുന്ന ആയത്ത്. അവിടെ പറയുന്നത് അള്ളാഹുവിന്റെ വിധിക്ക് വേണ്ടി ആ വിധി അനുസരിച്ചുകൊണ്ട് നീ ക്ഷമിക്കുക. ഖുർആനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്, പിന്നെ അതിന് ശേഷം അള്ളാഹു എന്താണോ നമ്മോട് കൽപ്പിച്ചത്, നമ്മുടെ സ്വത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ സ്വത്താണ്, അതേപോലെ കൊടുക്കുക. എന്താണെങ്കിലും ഖുർആൻ നമ്മോട് എന്ത് കൽപ്പിച്ചോ അതിന്റെ നമ്മുടെ സഹാബത്ത് കള്ളിൽ മുങ്ങിക്കുളിച്ചിരുന്ന സഹാബത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ആയത്തിറങ്ങി അന്തും മുണ്ട ഊൻ എന്ന് ചോദിച്ചപ്പോൾ ആ ബോട്ടിലും റമ്മും തീപ്പയും എല്ലാം വലിച്ചു വർന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനവര് അവിടെ തന്നെ ആ ഖുർആനിനെ അവര് കീഴ്പ്പെടുത്തി. അതാ അങ്ങനെ ഏഴ് അടയാളങ്ങളാണ് തഖ്‌വയുടെ അടയാളം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ഒന്ന് സിദ്ദീഖുൽ ഹദീസ് സത്യം പറയുക, രണ്ട് അദാവുൽ അമാനത്ത് അമാനത്ത് നിറവേറ്റുക, മൂന്ന് ദേഷ്യം കളിച്ചിറക്കുക, നാല് ബലാൽ വരുമ്പോൾ മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കുക, അഞ്ച് കവാലില് എന്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്ത് മുറിച്ചു നീക്കിയാലും ശരി അതിൽ നമ്മൾ തൃപ്തിപ്പെടുക, ആറ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ രേഖപ്പെടുത്തുക, ഏഴ് ഖുർആനിന്റെ വിധിക്ക് വഴങ്ങിക്കൊടുക്കുക. അബൂദർവിനോട് നബി തങ്ങൾ പറഞ്ഞത് താങ്കൾ യാത്രയിലാണെന്നാണ്. ഇത് അബൂദർവിന് മാത്രമല്ല നമുക്കെല്ലാവർക്കും ബാധകമാണ്. നമുക്കറിയാം യാത്രക്കാരൻ, യാത്രക്കാരന്റെ പ്രയാസങ്ങൾ അവിടെ പറഞ്ഞു. ഒരു യാത്രക്കാരൻ ഒരു പരദേശി കുഞ്ചി ദുനിയ അന്നൊക്കെ വലിയ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസ് നാം പല നമ്മളെ കേട്ടോ. ഈ ദുനിയാവ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാൻ അള്ളാഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിന് നമ്മളോട് സീറൂഫിലാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആകാശങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഭൂമിയെ ചൂണ്ടിക്കാണിച്ച്, കപ്പലിനെ ചൂണ്ടിക്കാണിച്ച്, അതുപോലെ തന്നെ മേഘങ്ങളെ ചൂണ്ടിക്കാണിച്ച്, അങ്ങനെ പലരും പലരെയും എല്ലാ വസ്തുക്കളെയും ചൂണ്ടിക്കാണിച്ച് അവസാനം പറഞ്ഞു ഞാൻ പൂസിക്കും അഫലാത്തു, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ഈ പ്രപഞ്ചമാവുന്ന തുറന്ന പുസ്തകത്തിലേക്ക് നോക്കുവാനും അത് വായിക്കുവാനും അത് ആസ്വദിക്കുവാനും ഒരു യാത്രക്കാരനായ നമ്മോട് അള്ളാഹു തആല ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതില്ലെങ്കിൽ ഫഖിന അലാബന്ന റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതല, ഇതൊന്നും ഈ വൃതാവിന് സൃഷ്ടിച്ചതല്ല. ഇല്ലെങ്കിൽ സുബ്ഹാനക, തീർച്ചയായും ഇതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, അതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കല്ല, ഫഖിന അലാബന്ന എന്ന് പ്രാർത്ഥിക്കാൻ വരെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ ജീവിതം ഒരു നമ്മുടെ ഒരു കർഷകനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പിന്നെ ഉപമിച്ചത്. അദ്ദുനിയ മദ്രാത്തുൽ ആഖിറ, ഒരു കൃഷിക്കാരന്റെ റോളാണ് ഒരു യാത്രക്കാരന്റെ റോൾ കഴിഞ്ഞു, ഇനി ഒരു കർഷകന്റെ റോളാണ് നമുക്കുള്ളത്. കർഷകന് ആവശ്യം എന്താണ്? വിത്ത് വേണം, വെള്ളം വേണം, വളം വേണം, കീടനാശിനി വേണം, അവസാനം അവന് കിട്ടുന്നത് വിളവാണ്. അത് നമ്മുടെ വിത്ത് ദീനാണ്, അതിന്റെ വെള്ളം ഇബാദത്താണ്, അതിന്റെ വളം ദിക്റാണ്, അതിന്റെ കീടനാശിനി ഇസ്തിഗ്ഫാറാണ്, തൗബയാണ്, അതിന്റെ വിളവ് നമുക്ക് കിട്ടുന്നത് അഅ്മാലുസ് സാലിഹാത്താണ്. ഇനി നമുക്ക് ഇത്തരമുള്ള ഒരു കൃഷി ചെയ്യുമ്പോൾ അള്ളാഹു തആല വലിയൊരു പ്രോഫിറ്റാണ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും മഗ്ഫിറത്തും വഅജ്റും കബീർ എന്ന് പറഞ്ഞിട്ടുണ്ട്, വഅജ്റും കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് നമ്മളെ കുറിച്ചുള്ള നമുക്ക് തന്ന റോള് ഒരു വ്യാപാരിയുടെ റോളാണ് നമുക്ക് അള്ളാഹു തന്നിരിക്കുന്നത്. അള്ളാഹു തന്നെ പറഞ്ഞു അല്ല അതിലേക്കും അല്ല തിജാറത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യാപാരം പറഞ്ഞു തരട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ചെറിയ റീറ്റെയിൽ വ്യാപാരികളാണ്, ചെറിയ ചെറിയ നന്മകളുടെ വ്യാപാരം മാത്രം നടത്തുന്നു. എന്നാൽ അള്ളാഹു ഒരു ഹോൾസെയിൽ വ്യാപാരിയായി, ഒരു മൊത്ത വ്യാപാരി. അള്ളാഹു പറഞ്ഞു മൂമിനികളിൽ അവരുടെ ധനവും അവരുടെ ശരീരവും എല്ലാം മൊത്തമായി ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചിരിക്കുന്നു, എന്നിട്ട് ഞാൻ അവർക്ക് കൊടുത്ത വലിയൊരു പാരിതോഷികമാണ് സ്വർഗം. ഒരു കോടി രൂപയുടെ പാരിതോഷികം നമ്മൾ ടിവിയിലൂടെ കാണുന്നില്ലേ, എന്നാൽ അതിനേക്കാളും വലിയൊരു പാരിതോഷികം നമ്മുടെ സ്വത്തും നമ്മുടെ ധന ജീവനും എല്ലാം അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നു. ഒരു വ്യാപാരി എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യാപാരിയുടെ കഥ ഞാനിവിടെ ചുരുക്കി പറയുകയാണ്. അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു വ്യാപാരി, അദ്ദേഹത്തിന്റെ നാല് ഭാര്യമാർ. ഈ വ്യാപാരിക്ക് വാർദ്ധക്യം വന്നപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യമാരെ ഓരോരുത്തരെയും വിളിച്ച് അടുത്ത് വിളിച്ച് വരുത്തുകയാണ്. ആദ്യമായി നാലാമത്തെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നും നിന്റെ സൗന്ദര്യത്തിന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, നിന്റെ സൗന്ദര്യ വർദ്ധനവിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നിന്റെ മോടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്, അതുകൊണ്ട് ഇതാ എനിക്ക് വയസ്സായി, ഞാൻ മരിക്കാൻ പോകുന്നു, ഞാൻ മരിക്കുന്ന വേളയിൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. ഈ നാലാമത്തെ ഭാര്യ പറയുകയാണ്, ഇല്ല നിങ്ങൾ മരിച്ചാൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം മൂന്നാമത്തെ ഭാര്യയെ വിളിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും നിന്നെ പ്രശംസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, എവിടെ ചെന്നാലും എനിക്ക് നിന്നെക്കുറിച്ച് മതഹെ പറയാനേ സമയമുണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ മരിക്കാറായി, ഞാൻ മരിക്കുമ്പോൾ നീ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഈ മൂന്നാമത്തെ ഭാര്യ പറയുകയാണ്, നിങ്ങൾ മരിക്കുന്ന ആ സമയത്ത് ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കും, ഞാൻ നിങ്ങളെ കൂടെ വരികയില്ല. തുടർന്ന് അദ്ദേഹം രണ്ടാമത്തെ ഭാര്യയെ വിളിക്കുന്നു, പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഞാൻ നിന്നെ എന്റെ കൂടെ കൊണ്ടുവരണമായിരുന്നു, ഇന്ന് ഞാൻ മരിക്കാനായി, അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് നീ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാര്യ പറയുകയാണ്, നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ നിങ്ങളെ കബറിലേക്ക് അയക്കാനാണ് ഞാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം ആദ്യത്തെ ഭാര്യയെ വിളിച്ച് പറയുന്നു, പ്രിയപ്പെട്ടവളെ, ഞാൻ എല്ലാവർക്കും പരിഗണന കൊടുത്തു, നിനക്ക് ഞാൻ തന്നെ വെറും അവഗണനയാണ്, എനിക്ക് നിന്നോട് ഇപ്പോൾ അപേക്ഷിക്കാനുള്ളത് ഞാൻ മരിക്കുമ്പോൾ നീ എന്റെ കൂടെ വരണമെന്നാണ്. എന്നാൽ ഈ ഒന്നാമത്തെ ഭാര്യ പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നാല് ഭാര്യമാര് നാലാമത്തെ ഭാര്യ പറഞ്ഞു, നാലാം ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഡ്യൂട്ടിയുടെ പരിഗണനയായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ വരികയില്ല. മൂന്നാമത്തെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ പ്രശംസയായിരുന്നു. അവർ പറഞ്ഞു, ആ സ്ത്രീ ആ ഭാര്യ പറഞ്ഞു, നിങ്ങൾ മരിച്ച ഉടനെ ഞാൻ മറ്റൊരാളെ കല്യാണം കഴിച്ചു. രണ്ടാമത്തെ ഭാര്യയോട് പറഞ്ഞു, നിന്നെ എപ്പോഴും ഞാൻ കൂടെ കൊണ്ടുവന്നിരുന്നു. അവർ പറഞ്ഞു, ഞാൻ കൂടെ വരികയില്ല, വേഗം മറവ് ചെയ്യുമെന്ന്. ഒന്നാമത്തെ ഭാര്യ പറഞ്ഞു, ഒട്ടും പരിഗണന ഉണ്ടായില്ല, അവഗണനയാണ്, പക്ഷേ ഞാൻ നിന്നെ കൂടെ കൊണ്ടുവരാം. ഇനി ഈ ഭാര്യമാര് നമുക്ക് പറയാം, പരിചയപ്പെടാം. നാലാമത്തെ ഭാര്യ നമ്മുടെ ശരീരമാണ്. നോക്കൂ, നമ്മുടെ ശരീരത്തെ നാം എപ്പോഴും മിനുക്ക് പണികൾ ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഡ്യൂട്ടി നടത്തിക്കൊണ്ട് നാം എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി നമ്മൾ മരിച്ചു വീഴുന്ന സമയത്ത് ഈ ഭാര്യയായ നമ്മുടെ ശരീരം നമ്മൾ വിട്ട് പിരിഞ്ഞു പോവുകയാണ്, നമ്മിൽ നിന്ന് അത് പോവുകയാണ്. ഇനി മൂന്നാമത്തെ ഭാര്യ നാം പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൂന്നാമത്തെ ഭാര്യ നമ്മുടെ ധനം, ബാങ്ക് ബാലൻസ്, നമ്മുടെ എസ്റ്റേറ്റ്, നമ്മുടെ കോംപ്ലക്സ്. എല്ലാ സ്ഥലത്തും ചെന്നിട്ട് പറയും, എന്റെ കോംപ്ലക്സിന്റെയും എന്റെ ബാങ്ക് ബാലൻസിന്റെയും മതി. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിന്റെ അവകാശി മറ്റൊരാളാണ്, അതാണ് ഞാൻ വേറെ ആളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത്. ഞാനും നിങ്ങളും മരിച്ചു വീണാൽ ഉടനെ തന്നെ അതിന്റെ അവകാശി നമ്മളെ മറ്റൊരാളായി മാറിത്തീരുന്നു. ഇനി രണ്ടാമത്തെ ഭാര്യ ആരാണ്? ഈ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നത് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ബന്ധുക്കളും. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം, അവരുടെ പരിപാടി, ഉടനെ ഇവനെ മറയിലെത്തി വേണം, എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വേഗം അദ്ദേഹത്തിന്റെ മയ്യത്ത് മറയുകയാണ്. ഒന്നാമത്തെ വഴിയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അതാണ് നമ്മുടെ ആത്മാവ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആത്മാവിനെ നാം അവഗണിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾക്ക്, ഭൗതികമായ മറ്റു കാര്യങ്ങൾക്ക് നാം മുൻഗണന നൽകിക്കൊണ്ട് നാം നമ്മെ തന്നെ നശിപ്പിക്കുകയല്ലേ ഒരു വേള നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്ക് കരയാൻ തോന്നുന്നില്ലേ? ഞാൻ ഓർത്തുപോവുകയാണ് മുമ്പ് കൈതന്നിർ എന്ന ആ മഹാനായ കവി പാടുകയുണ്ടായി. രണ്ട് സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, കണ്ണൂരും തലശ്ശേരി എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിനിടയിലുള്ള ഒരു സ്ഥലവും അവിടെയുള്ള ഒരു കൂട്ടുകാരനെയും ഓർത്തുകൊണ്ട് നമുക്ക് കരഞ്ഞുകൂടേ എന്ന് അദ്ദേഹം പാടിയപ്പോൾ നമുക്കും കരയാനുള്ള പ്രചോദനം നമ്മുടെ ഈ ആത്മാവിനോട് നാം കാണിക്കുന്ന ഈ അവസ്ഥ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ മുഫ്ലിസായി പാപ്പറായി കയ്യും കെട്ടി നിൽക്കുന്ന വേളയിൽ നമുക്ക് നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് കരയണ്ടേ? ഖബറിലേക്ക് എറിയപ്പെടുന്ന നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതിയോർത്ത് ഖബറിൽ മയ്യത്ത് വെക്കുമ്പോൾ പലപ്പോഴും പലരുടെ കയ്യിൽ നിന്ന് വീഴാറുണ്ട്, പലരുടെ ഭാഗത്തു നിന്ന് കല്ലുകളിലും ഇത് വീഴാറുണ്ട്. ഇത്രയും അവഗണനയോടുകൂടിയിട്ട് എറിയപ്പെടുന്ന നമ്മുടെ ശരീരം ഖബറിലേക്ക് അങ്ങ് പോകുന്നു. പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? മഹശറയിൽ അവിടെ കോടാനുകോടി ജനങ്ങൾ നാം അവിടെ ഒത്തുകൂടുമ്പോൾ നമ്മൾ അവിടെയുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും പാപ്പറായ, ഏറ്റവും നിസ്കീനായ ആളായിരിക്കും നാം എന്ന ബോധം നമ്മളെ തളർത്തുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ ശോഷണമാണ് അത് നാം മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ ഇവിടെ എപ്പോഴും ഉമർ സാഹിബ് ഒരാളുള്ള മാസ്റ്റർ പീസ് അലംഹാമനുവന്തൂപവും ലിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്ത് വിശ്വസിച്ചവർക്ക് അള്ളാഹുവിന്റെ സ്മരണയിലേക്കും അവതരിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യത്തിലേക്കും തങ്ങളുടെ ഹൃദയങ്ങൾ വിനയപ്പെടുവാൻ സമയമായില്ലേ? അത് റസൂലിന്റെ കാലത്ത് ഇറങ്ങിയ ഈ ആയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെങ്കിൽ ഇന്ന് നാം നമ്മുടെ അവസ്ഥ എന്താണ് നമുക്ക് തന്നെ ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ സ്മരണയിൽ സദാ കുനിയുന്ന നമ്മുടെ ശിരസ്. ആ ശിരസ് കുനിയുമ്പോൾ നമ്മുടെ കാലിനടിയിൽ നമ്മുടെ ഖബർ നമുക്ക് കാണാൻ കഴിയണം. വിറകൊള്ളുന്ന ഒരു ഹൃദയം, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരെണ്ണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിറച്ചു പോകുന്ന ആ ഹൃദയം, ഖേദത്തിന്റെ മനസ്സ്, ഖേദമെന്ന തീക്കനലിൽ ഉരുകുന്ന മാംസക്കഷ്ണം. ആ മാംസക്കഷ്ണം നമ്മൾ സാധാരണ അറബികൾ മിഷ്കാക്ക് ഉണ്ടാക്കാറില്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു കൊള്ളി കഷ്ണത്തിൽ ഒരു മാംസക്കഷ്ണം വെച്ച് തീയുടെ മുകളിൽ വെക്കുമ്പോൾ അതിൽ നിന്ന് ഉച്ചി വീഴുന്ന ആ നീരുകൾ നമ്മുടെ മനസ്സ് വെന്തുരുകുമ്പോൾ, ആ നീരിൽ ആ കണ്ണീര് എന്ന് നാം വിളിച്ചുകൊണ്ട് കണ്ണീരുകൂടെ ഒഴുകുമ്പോൾ നമ്മുടെ പാപം കണ്ണിന്റെ നമ്മുടെ മുഖത്തുള്ള പാപങ്ങളെങ്കിലും കഴുകിക്കളയാൻ അത് നമുക്ക് സഹായിക്കണം. നമുക്കറിയാമല്ലോ മഹാന്മാര് അവരൊക്കെ കരയുമായിരുന്നു. ഒരിക്കൽ ഒരു പള്ളിയിൽ വെച്ച് ഒരാൾ കരയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഗൗരവത്തോടുകൂടി പറഞ്ഞു, വീട്ടിൽ പോയി എഴുന്നേറ്റ് പോണാ, വീട്ടിൽ പോയി ഇരുന്ന് കരയുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബിനെ കുറിച്ച് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഉമറെ, താങ്കളുടെ കൊട്ടാരം, സ്വർഗത്തിലെ കൊട്ടാരം കണ്ട് ഞാൻ അസൂയപ്പെട്ടു പോകും എന്ന ഉമർ കൊട്ടാരത്തിലെ അത്രയും അസൂയാവഹമായ മണിമാളികയുടെ ഉടമസ്ഥനായ ഉമർ രാത്രിയിൽ ഇരുന്ന് കരയാറുണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമുക്കെന്താണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം? നമ്മളെല്ലാവരും നമുക്ക് ഒരു പാസ് മാർക്ക് ഇട്ടുകൊണ്ട് നമ്മൾ അത് സ്വർഗത്തിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ, അത് അൽക്കവിപ്പിലുള്ളത് പോലെ തന്നെ അവരത് ഭാവിക്കുന്നു, അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, അവർ വിജയിച്ചിരിക്കുന്നു, പക്ഷെ അതെല്ലാം പൊളിഞ്ഞ് പാപ്പറായിരിക്കുന്നു എന്ന് വല്ല സഹിയും എന്ന് അതിന് മുമ്പ് പറയുന്നത്. നമ്മുടെ അവസ്ഥ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ നാം ഗണിക്കുന്നുള്ളൂ, മൈനസ് നെഗറ്റീവ് എടുക്കുന്നില്ല. നാം ചെയ്യുന്ന അമലുകളെല്ലാം നമ്മളെ ഈമത്ത് കൊണ്ട്, നമീമത്ത് കൊണ്ട്, നമ്മുടെ മറ്റ് കർമ്മങ്ങൾ കൊണ്ടെല്ലാം നാം നശിപ്പിച്ചു, നാം പാപ്പറായിരിക്കുന്നു, മുഫ്ലിസായിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, രാത്രിയുടെ യാമങ്ങളിൽ നിശയുടെ നിശബ്ദയിൽ മഹാന്മാർ ചെയ്തിരുന്നതുപോലെ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും കൊളസ്ട്രോൾ ഉരുക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ പാപമോചനം തരാം, പ്രസാരി വരാം, അവസരത്തിന് റബ്ബിക്കും എന്ന ആയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن നിങ്ങളുടെ മുന്നിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നമസ്കാരം, വുദു എന്നുള്ള കാര്യങ്ങളായി ബന്ധപ്പെട്ട ചെറിയ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതൊരു ഫിഖ് ക്ലാസ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഫിഖ്പരമായ സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുന്നതായി തെറ്റില്ല, ഇൻഷാല്ലാഹ് മുർത്തഖബ് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിഖ് ക്ലാസ് എന്നുള്ളതിൽ അപ്പുറം നമ്മുടെ ജീവിതത്തിൽ എന്നും ആവശ്യം വരുന്ന ചെറിയ ചെറിയതെന്ന് തോന്നുന്ന എന്നാൽ ചില പലതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ വുദുവായിട്ട് ബന്ധപ്പെട്ടതാണ്, ചിലത് നമസ്കാരമായിട്ടും പള്ളി ഉള്ള ചില നമ്മുടെ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയാനാണ് ഉദ്ദേശിച്ചത്. ഒന്നാമത് വുദു എന്ന് പറയുമ്പോൾ മിസ്വാക്കിനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മിസ്വാക്ക് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അത് നിങ്ങളോട് നിർബന്ധമാക്കുമായിരുന്നു, നിങ്ങളുടെ മേൽ അത് നിർബന്ധമാക്കുമായിരുന്നു. നമ്മളിൽ വളരെ അപൂർവം പേര് മാത്രമേ മിസ്വാക്ക് ചെയ്യാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അഞ്ചു നേരവും നമസ്കാരത്തിന് മുമ്പ് ഉദയെടുക്കുമ്പോൾ ഒന്ന് ബ്രഷ് കൊണ്ട് പല്ല് തേക്കാൻ ഇത്ര വലിയ പ്രയാസമൊന്നുമില്ല. ചിലപ്പോൾ ഓഫീസിലാണെങ്കിലൊക്കെ സാധിച്ചില്ലെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ഉദയെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. ദന്തശുദ്ധി വരുത്തുക എന്ന് പറയുന്നത് പലതുകൊണ്ടും വളരെ ഉത്തമമാണ്. പലർക്കും വായിൽ പല അസുഖങ്ങളൊക്കെ വരാറുണ്ട്, അതിനൊക്കെ വളരെയധികം ഉപകാരം ചെയ്യും എന്ന് മാത്രമല്ല, നമ്മൾ വലിയ ഒരു സുന്നത്തിനെയായിരിക്കും പിൻപറ്റുന്നത്. മാത്രമല്ല പള്ളി പോയി ചേർന്ന് ചേർന്ന് നിൽക്കുമ്പോൾ വായിൽ നിന്നുള്ള ദുർഗന്ധം ഇല്ലാതാക്കാനും ഈ പല്ല് തേക്കൽ ഉപകാരം ചെയ്യും, ഉറപ്പായിട്ട് ഉപകാരം ചെയ്യും. ഇപ്പൊ പല്ല് തേക്കുന്ന കാര്യത്തിൽ ഇനിയെങ്കിലും നമ്മൾ അത് എല്ലാ പ്രാവശ്യം പേസ് തേച്ചുകൊണ്ട് പല്ല് തേക്കണമെന്നല്ല, പിന്നെ പല്ല് ബാക്കി ഉണ്ടാവില്ല, അങ്ങനെയല്ല. അതിന് പകരം വെറും ബ്രഷ് കൊണ്ട് തന്നെ പല്ല് തേക്കാം. പക്ഷെ ചില അറബികളൊക്കെ ചെയ്യുന്ന പോലെ നിസ്കാരത്തിൽ ഇഖാമത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് തേക്കുന്നത് അത്ര ഉചിതമായി തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്വാക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് മൂന്ന് ദൂഷ്യഫലങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ അതെങ്ങനെ എവിടെയെങ്കിലും കുത്തിപ്പോയിട്ട് ചോര വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമസ്കാരത്തെ തന്നെ ബാധിക്കും. രണ്ട്, അടുത്തുള്ളവന് അത് വളരെ അരോചകമായി തോന്നും. അത് തെറ്റാണെന്നൊന്നും പറയാൻ ഞാനാവില്ല, പക്ഷെ അതിനേക്കാളും ഉചിതമായത് ഒതു എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പല്ല് തേച്ചുകൊണ്ട് ഒതു ആരംഭിക്കുക എന്നുള്ളതാണ് അതിന്റെ നല്ല രീതി. പിന്നെ മൂത്രം ഒഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ന് നമ്മൾ അധികം പേരും പാൻറ് ഇട്ടുകൊണ്ട് വെസ്റ്റേൺ ക്ലോസറ്റ് ഉപയോഗിച്ച് മൂത്രം ഒഴിക്കുന്നവരാണ്. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും പലരും അങ്ങനെ ചെയ്യുന്നു. ഞാനടക്കണം ചില നാട്ടിലെ പള്ളികളിലൊക്കെ ഇപ്പൊ നിന്ന് മൂത്രം ഒഴിക്കാനും കഴുകാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ നിന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രം മുഴുവനായും ചോർന്ന് പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള കുറച്ച് സമയം അതിന് നൽകിക്കൊണ്ട് കഴുകി ശുദ്ധി വരുത്താനും, പക്ഷെ മൂത്രം ഒഴിക്കുമ്പോൾ അത് മേലൊക്കെ തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനെ സംബന്ധിച്ച ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റ് സഹാബാക്കളും മക്കയിലാണോ മദീനയിലാണോ ആണോ എന്ന് ഉറപ്പില്ലാത്ത, അങ്ങനെ തന്നെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഖബറിടത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയുണ്ടായി. ഇപ്പോ ഫസമിയ സൗതൻ ഇൻസാനൈനി യുഅദ്ദിബൈ, രണ്ട് മനുഷ്യർ അവരെ ശിക്ഷിക്കപ്പെടുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് വിവരിച്ചുകൊണ്ട്, കാരണം ബാക്കിയുള്ളവരൊന്നും ഇത് കേൾക്കുന്നില്ലായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ അത് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഫി ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീർ, അവര് രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്, പക്ഷെ വലിയൊരു കാര്യത്തിനൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. ഒന്നാമത്തെ ആള് പിന്നെ മൂത്രം ഒഴിക്കുമ്പോ അത് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ആകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. വസ്ത്രത്തിൽ മൂത്രം പലപ്പോഴും ആകാറുണ്ടായിരുന്നു, അയാള് മൂത്രത്തിൽ നിന്ന് ശുദ്ധിയായി നടക്കണം എന്ന് ആഗ്രഹിക്കുകയോ അതിനു വേണ്ടി ശ്രദ്ധിക്കുകയോ ചെയ്തിരുന്നില്ല. രണ്ടാമത്തെ ആള് എംഷി ബിൻ നമീമ, നമീമത്ത് കൊണ്ട് നടന്നിരുന്ന ആളാണ്, ബാക്കിയുള്ളവരൊക്കെ കുറ്റം പറയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ പണി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ച ചെടി മുറിച്ച് രണ്ട് കൊമ്പായി രണ്ട് കബറിന്റെയും മുകളിൽ വെച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, എന്തിനാണ് നബിയെ താങ്കൾ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് ഉണങ്ങുന്നത് വരെയെങ്കിലും അവരുടെ ശിക്ഷ കുറച്ചെങ്കിലും ലഘുവായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കമ്പുകൾ വെച്ചതാണ്. അത് പ്രകാരം ഇന്നും നമ്മൾ കവറില് ഒരു മയ്യത്ത് കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാൽ പച്ചച്ചെടി നാട്ടാറും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാറും ഉണ്ട്. അത് ഈ ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് സാധാരണ ചെയ്തു വരുന്നത്. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഖിബിലാക്ക് തിരിയാതിരിക്കാൻ വേണ്ടി കഴിയുന്നതും ശ്രദ്ധിക്കണം. അത് പുറകോട്ട് തിരിഞ്ഞിട്ടായാലും മുന്നോട്ട് തിരിഞ്ഞിട്ടായാലും പറ്റുന്ന അത്ര ഖിബിലയിലേക്ക് മുന്നിടാതെ അല്ലെങ്കിൽ പിന്നിടാതെ ആയിരിക്കണം നമ്മൾ മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ ബാത്റൂമിൽ ഉപയോഗപ്പെടുത്തുന്നത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ മൂത്രത്തിൽ നിന്ന് ശുദ്ധി നേടണം എന്നുള്ളത്, ഇപ്പോ വെസ്റ്റേൺ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോ സാധാരണ അതിൽ നിന്ന് മേലേക്കാനും തിരിച്ച് തെറിക്കാനുള്ള വളരെ വലിയ ഒരു ചാൻസ് ഉണ്ട്. അതിന് എത്രത്തോളം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിനെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. ഇനിയെങ്കിലും നമ്മൾ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുകയും നമ്മുടെ വസ്ത്രത്തിൽ മൂത്രം ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. കാരണം എല്ലാ അമലുകളും ചെയ്തിട്ട് അവസാനം കവറിൽ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഒതു മുറിഞ്ഞു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഒതു എടുക്കേണ്ടതില്ല. അതായത് സംശയമുള്ള കാര്യങ്ങളെ ഒഴിവാക്കുകയും ദൃഢമായ കാര്യങ്ങളെ പിൻപറ്റുകയും ചെയ്യണം എന്നുള്ള ഒരു ഹദീസിനെ ബേസ് ചെയ്തിട്ടും ഇങ്ങനെ പറയാറുണ്ട്. അതായത് ഒതു എടുത്തു എന്നുള്ളത് വളരെ ശക്തമായി ഓർമ്മയുണ്ട്. ഒതു മുറിഞ്ഞു പോയി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ഒതു ഉണ്ട് എന്ന് ഗണിക്കുക. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞതിന്റെ ഹദീസല്ല, മറ്റൊരു വിഷയമാണ്. അതായത് ഉതു മുറിഞ്ഞു പോകുന്നതിന്റെ സംശയത്തെ കുറിച്ചാണ് പറഞ്ഞത്. നമസ്കാരത്തിൽ വെച്ച് ഒരുവന് ഉതു മുറിഞ്ഞു എന്ന് സംശയം തോന്നിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം ഒഴിവാക്കി അയാൾ പോകേണ്ടതില്ല. ഒന്നിക്കലെ കീഴ്വായി പോയതിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു മണമോ ഉണ്ടായാൽ മാത്രമേ ഉതു മുറിഞ്ഞു എന്ന് ഗണിക്കേണ്ടതുള്ളൂ, നമസ്കാരം തുടർന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. ഒതു എടുക്കുമ്പോ ചിലപ്പോ വെള്ളം വളരെ കുറച്ചായിരിക്കും. ഇപ്പൊ നമ്മള് ഗോണു സംഭവമൊക്കെ കഴിഞ്ഞ് വന്നവരാണ്, വെള്ളമില്ലാതെ പലരും അനുഭവിച്ചതാണ്. അല്ലെങ്കിൽ ചിലപ്പോ എന്നെ പോലും ബാംഗ്ലൂരിലൊക്കെ ജീവിച്ച, അല്ലെങ്കിൽ ചില സ്ഥലത്ത് വെള്ളം കിട്ടാത്ത സ്ഥലത്തൊക്കെ ജീവിച്ച ആളുകൾക്കൊക്കെ അനുഭവമുണ്ട്. 5 ദിവസം 6 ദിവസമൊക്കെ വെള്ളം വരാതെ ജീവിച്ച ആളുകൾക്ക് ചിലപ്പോ നമ്മളപ്പോ ഒരു മഗ് വെള്ളം കൊണ്ട് ഒതു എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് കൈ വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൈ ശുദ്ധിയാക്കുക, എന്നിട്ട് കൈ ഇട്ടുകൊണ്ട് അതിൽ നിന്ന് ഒതു എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പല ഹദീസുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വെള്ളം കുറച്ച് ഉപയോഗിക്കേണ്ട അവസ്ഥ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യം കൈ കഴുകിക്കൊണ്ട് കൊതു എടുക്കാൻ ശ്രദ്ധിക്കുക. അമിതമായി വെള്ളം ഉപയോഗിക്കാതിരിക്കാം. ഒരു അടുത്തൊരു പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ പറയുന്നുണ്ടായിരുന്നു, വെള്ളക്കാരനായ ആള് പറയുന്നു, ഇവിടെയൊക്കെ വളരെ അത്ഭുതമാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ദിവസം ഒരു മനുഷ്യന് ഏതാണ്ട് 1080 ലിറ്റർ വെള്ളമേ ആവശ്യമുള്ളൂ. ഇവിടെ 800 ചില്ലാണ് ലിറ്റർ വെള്ളം ഓരോ മനുഷ്യനും ആവറേജ് ഉപയോഗിക്കുന്നു. ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയർസ് ഒക്കെ ഉണ്ട്, ഈ നമ്പർ വല്ലതും തെറ്റാണെങ്കിൽ എന്നോട് അടികൂടാൻ വരരുത്. ഒരാളുടെ അഭിപ്രായം പറഞ്ഞത് ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള ആളുകൾ 800ലധികം ലിറ്റർ ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വെള്ളക്കാരുടെ വൃത്തിയെ കുറിച്ച് നമുക്ക് സംശയം തോന്നും. രണ്ട്, നമ്മുടെ അമിത വ്യയം, അതും നമുക്ക് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് ആ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലാണെന്നുള്ള യാതൊരു സംശയമില്ല. ടാപ്പ് തുറന്നിട്ടിട്ട് ഇങ്ങനെ ഒതുകൊടുക്കുക, അങ്ങനെ ഈ തലയൊക്കെ തടയി ഇതൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് തൊപ്പിയൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് വാച്ചൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും കാല് കഴിയുന്നത്. അതുവരെ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മളൊക്കെ കാണാം. ഒതുകെടുക്കുമ്പോ 3ൽ കൂടുതൽ കഴുകരുത് എന്ന് പറയും. ചിലർ 7-8 പ്രാവശ്യം കഴുകുന്നതൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ ഒതുകെടുക്കുമ്പോ പള്ളിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒതുകെടുക്കുമ്പോ വെള്ളം ഒരിക്കലും അധികം ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല, നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒതുകെടുക്കുന്നത് കുറച്ച് വേഗത്തിലാക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പിന്നിൽ ആള്, പ്രത്യേകിച്ച് റൂമി ഭാഗത്തൊക്കെ എന്റെ പിന്നില് ആള് കാത്തിരിക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. ഞാൻ വേഗം ഒതുകെടുത്ത് കയറിയാലേ അദ്ദേഹത്തിനും ജമാഅത്തായി നമസ്കാരം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒതുകെടുക്കുമ്പോ വളരെ വേഗത്തിൽ ഒതുകെടുക്കേണ്ടതുണ്ട്. അതും അതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒതുകെടുക്കുമ്പോ വലതു ഭാഗം കൊണ്ട് തുടങ്ങൽ വളരെ നല്ല സുന്നത്താണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ കുപ്പ തടകൽ അല്ലെങ്കിൽ സോക്സ് തടകൽ, അതും ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖിദ്മത്തെടുക്കാൻ വേണ്ടി പലരും അന്ന് മത്സരിക്കുമായിരുന്നു. ഒതുകെടുക്കാൻ വേണ്ടി തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാനും അദ്ദേഹത്തിന്റെ സോക്സ് ഊരി കൊടുക്കുവാൻ വേണ്ടി മുന്നോട്ട് ആഞ്ഞ ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുത്, അഴിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് ത്വാഹിറത്താനി ആയിക്കൊണ്ട് എന്റെ കാലുകളിൽ ഞാൻ ഉറ ധരിച്ചതാണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉതുവോടുകൂടി ഞാൻ സോക്സ് ഇട്ടതാണ്, അതുകൊണ്ട് അത് ഊരേണ്ടതില്ല, അതിന്റെ മുകളിലൂടെ തടകിയാൽ മതി. ബുഖാരിയുടെ ആ ചാപ്റ്റർ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും, യാത്രക്കാരന് 3 ദിവസവും മുക്കയുമായി അവിടെ തന്നെ ജീവിക്കുന്നവന് 1 ദിവസവും സോക്സോടുകൂടി അതിന്റെ മുകളിൽ തടവിക്കൊണ്ട് ഉതുകെടുക്കാൻ അനുവദനീയമാണ്. പക്ഷെ അതിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതും മദ്ഹബുകൾ തമ്മിൽ ആ കണ്ടീഷൻസിന്റെ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളിൽ വ്യത്യാസങ്ങളും ഉണ്ട്. പിന്നെ ചില ഹനഫി മദ്ഹബിന്റെ ഒരു മനുഷ്യൻ പറഞ്ഞത് കേട്ടതാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ആ സോക്സ് അത്രയും കട്ടിയുള്ളതായിരിക്കണം, അതിട്ടുകൊണ്ട് കുറെ ദൂരം സഞ്ചരിച്ചാൽ അതിന് ഓട്ടയൊന്നും വരാൻ പാടില്ല എന്ന് പറയും. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കണ്ടീഷൻസ്. ഒന്ന്, ഒതു എടുത്തിട്ട് ഒതു മുറിയുന്നതിന് മുമ്പ് ധരിച്ച സോക്സ് ആയിരിക്കണം. രണ്ടാമത്തത്, ആ സോക്സിന്റെ ഉള്ളിലൂടെ കാല് കാണാൻ പാടില്ല. മൂന്നാമത്, പിന്നെ അതിന് വലിയ ദ്വാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നാലാമത്, മുഖയുമായ ആൾക്ക് 24 മണിക്കൂറും സഞ്ചാരിയായ മുസാഫിറായ മനുഷ്യന് 3 ദിവസം വരെയും സോക്സ് ഊരാതെ തന്നെ ഒതു പുതുക്കാൻ കഴിയും. അതിന്റെ ഖുർആൻ ആയത്ത് തന്നെ സൂറത്തു മായിദയിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ കുന്തും ഇലൽ സ്വലാത്തി ഫഖ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബയ്. നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൈ രണ്ടും മുട്ടുവരെയും, ആദ്യം മുഖവും പിന്നെ കൈ രണ്ടും മുട്ടുവരെയും തല തടവുകയും കാൽ കഴുകുകയും ചെയ്യണം എന്നാണ് ആ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഖുർആന്റെ പല റിവായത്തുകൾ ഇറങ്ങിയതിൽ മറ്റൊരു റിവായത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തല തടവുകയും കാൽ തടവുകയും ചെയ്യുക എന്നുള്ളതിൽ വ്യത്യാസമായി അങ്ങനെ ഓതുന്നത് ഒരു പ്രത്യേക പുസ്തകത്തിൽ അത് തന്നെയായി രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഖുർആനിൽ തന്നെ കാല് തടകുന്നതിനെ കുറിച്ചും പറയുന്നു എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഉലൂമുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. പിന്നൊരു മറ്റൊരു വിഷയം പറയാനുള്ളത്, നമ്മളൊക്കെ ഗൾഫിൽ വന്നതിന് ശേഷം ടിഷ്യൂവിന്റെ അടിമകളാണ്, ടിഷ്യൂ വല്ലാതെ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ നാട്ടിൽ പോയാൽ ടിഷ്യൂ ഉപയോഗിക്കാറില്ല, പക്ഷെ ഇവിടുന്ന് പോകുന്ന ചിലപ്പോൾ നാട്ടിലേക്ക് ഞാനൊക്കെ തന്നെ ടിഷ്യൂ കൊണ്ടുപോകാറുണ്ട്. അത് ഇതിന്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങോട്ട് മോചിക്കാൻ, നമ്മളെ തന്നെ ശരീരങ്ങൾ മോചിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന പണികളാണ്. പക്ഷെ ഈ ടിഷ്യൂ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം വീട്ടിലായിരിക്കുമ്പോൾ ടിഷ്യൂ എടുക്കുമ്പോൾ പലരും പറയുമ്പോൾ ആരോടും പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നില്ല, ഒരു ടിഷ്യൂ ഉപയോഗിക്കുന്നവൻ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരുത്തന്റെ വീട്ടിലോ പോയി ടിഷ്യൂ ബോക്സ് കണ്ടു കഴിഞ്ഞാൽ മൂന്ന് നാല് ഇങ്ങനെ വലിക്കുന്നതാണ്. നമ്മളുടെ മനസ്സിനോട് ചോദിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണ്? നമ്മൾ വീട്ടിലാണെങ്കിൽ കുറച്ച് കോൾഡ് വന്നാൽ ചിലപ്പോൾ ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിന്റെ പകുതി എടുത്തിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒന്നും ഉപയോഗിക്കും. അതേ മനുഷ്യൻ പള്ളി പോയിട്ട്, നമ്മൾ പള്ളിയിൽ നിന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കുറച്ച് തണുപ്പ് കാലമായിട്ട് എല്ലാവർക്കും കോൾഡൊക്കെ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പിലേക്ക് ഓടി വന്നിട്ട് ഓരോരുത്തർ ടിഷ്യൂ എടുക്കുന്ന കണ്ടിട്ടില്ലേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിട്ട് മൂക്ക് അതിൽ ഒന്ന് തുടച്ചിട്ട് അത് മുഴുവൻ വേസ്റ്റ് ആക്കുന്ന പരിപാടി. അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ കുറെ എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ട് ബാക്കി പോക്കറ്റിൽ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കാം. ഇത് അമാനത്തായ മുതലാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. സ്വന്തം വീട്ടിലാണെങ്കിൽ ഉപയോഗിക്കാത്ത ദുരുപയോഗമാണ് മറ്റുള്ളവന്റെ മുതലാവുക, അല്ലെങ്കിൽ പള്ളിയിലെ അനാമത്തായിട്ടുള്ള മുതൽ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി അതിനെ ശ്രദ്ധിക്കും. ഇത് വളരെ ചെറിയ കാര്യമായിരിക്കും. നിങ്ങൾ ചോദിക്കും എന്നോട്, എന്തിനാണ് നിങ്ങളിതൊക്കെ പറയണം? ഞാനിത് ഷെയർ ചെയ്താണ്, വേണ്ടവരത് അങ്ങനെ ആരെങ്കിലും, ഈ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എന്റെ പ്രതീക്ഷ, അങ്ങനെ ആരെങ്കിലും അറിയാണ്ടെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിർത്തട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വളരെ അടുത്ത സ്നേഹിതന്മാരോട് സ്വകാര്യമായിട്ട് അങ്ങനെ പറഞ്ഞു അത് നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് പറയുന്നത്. വളരെ തില്ലിയായ കാര്യമാണ്, എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമസ്കാരത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ, നമ്മളിൽ പലരും വസ്ത്രം നെര്യാണിക്ക് താഴെ ധരിക്കുന്നവരാണ്. എന്ന് ഹദീസ് കാണാൻ ചിലയിടത്ത് ആ ഹദീസിന് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ചില ഹദീസുകൾ കാണാൻ കഴിയും. അതായത് വസ്ത്രം, പ്രത്യേകിച്ച് അടിവസ്ത്രം, താഴെഭാഗത്തു ധരിക്കുന്ന വസ്ത്രം നെരിയാണിക്ക് താഴെ ധരിക്കുന്നവൻ ആ ഭാഗം അത് നരകത്തിലാണ് എന്നാണ് ഞങ്ങൾക്കുള്ള. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും പറഞ്ഞപ്പോ നബിയോട് ചോദിച്ചു, ചിലപ്പോഴൊക്കെ അങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥയോ നബിയെ, ചിലപ്പോഴൊക്കെ എന്റെ വസ്ത്രം അങ്ങനെ താഴ്ന്നു പോയിട്ട് പിന്നെ നിര്യാണിക്ക് താഴോട്ട് പോകാറുണ്ടല്ലോ നബിയെ എന്ന് അദ്ദേഹം വളരെ ഭയത്തോടുകൂടി ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ അതിന് കിബർ കൊണ്ടൊന്നല്ലോ ധരിക്കുന്നത് എന്ന്. അതിന്റെ വിശദീകരണമായിക്കൊണ്ട് പലരും പറയുന്നു, കിബർ കൊണ്ട് മാത്രമാണ് നിര്യാണിന്റെ ചോട്ടിലേക്ക് വസ്ത്രം ധരിച്ചാൽ തെറ്റുള്ളൂ എന്ന്. പക്ഷെ ഒരു ഹദീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ, അല്ലെങ്കിൽ അതിനെ വിവരിച്ച് പറയാതെ വളരെ ചുരുക്കി നേരത്തെ പറഞ്ഞ വാക്കുകൾ പ്രകാരം നെരിയാണിക്ക് ചുവട്ടിൽ ധരിക്കുന്ന വസ്ത്രം നരകത്തിലാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. ഒരു പണ്ഡിതന്, ഞാൻ പേര് തന്നെ പറയാം, സലഫി എന്ന് നമുക്കറിയാം, ഷാർജയിലുള്ള ഹുസൈൻ സലഫി സംസാരിക്കുമ്പോൾ ഒരിക്കൽ പറയണ്ടായി, നമ്മളിൽ പലരും നെരിയാണിക്ക് താഴെ തന്നെയാണ് വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളി വരുമ്പോ ഒന്നും മടക്കിയോ. അതിന്റെ അർത്ഥം എന്താണ്? എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അള്ളാഹിന്റെ മുന്നിൽ വരുന്നത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി, അള്ളാഹിനെ കാണിക്കാൻ വേണ്ടി ഇതൊന്നും മടക്കി വെക്കണം എന്ന് പറഞ്ഞാൽ നിഫാഖ് നമ്പർ വൺ, കാപട്യം നമ്പർ വൺ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാൻ പറ്റില്ല, ഞാൻ ഈ കേട്ടത് നിങ്ങളെ മുന്നിൽ വെക്കണം. നിഫാഖ് നമ്പർ വൺ എന്താണ്? കള്ളത്തരാണ് ചെയ്യണതെന്ന് അറിയാം, അള്ളാഹിന്റെ മുന്നിൽ പള്ളി വന്ന് നിൽക്കുമ്പോ അള്ളാഹ് പറയുമല്ലോടാ, ഇപ്പോഴും നീ നിന്റെ കാല് താഴോട്ട് അടിച്ചു വാരിക്കൊണ്ടാണല്ലോ ഡ്രസ് ഇട്ടേക്കണെന്ന് പറയുമ്പോ അത് പറയാതിരിക്കാൻ വേണ്ടി അവിടെ വെച്ച് മാത്രം മടക്കി വെക്കുക, എന്നിട്ട് പുറത്തെ നീക്കുമ്പോ വീണ്ടും നിവർത്തിയിട്ടിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ശമ്പളം കിട്ടാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുക, വഴിയിലൊക്കെ അടിച്ച് വൃത്തിയാക്കി കൊണ്ടുപോവുക ശമ്പളം കിട്ടാത്ത പണി, എന്നിട്ട് വസ്ത്രം താഴെയൊക്കെ പാന്റൊക്കെ കീറിയത് എത്ര ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ഇത്ര നിസ്സാരമായി ആളുകൾ എടുക്കുന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ വസ്ത്രത്തിൽ പലതും എഴുതിയതും ചിത്രങ്ങളും ഉള്ളതായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞുപോയതായി ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഏതായാലും അതിന്റെ അറബി എല്ലാം കൂടി ഞാൻ ഇവിടെ വായിക്കുന്നില്ല. അതാണ് സമയം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. രണ്ട് മൂന്നാല് കാര്യങ്ങൾ കൂടി പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ സോബ് ഭാര്യയോട് പറയാണ് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേറെ സോബ് അല്ലെങ്കിൽ വേറെ വസ്ത്രം വാങ്ങിച്ചിട്ട് അപ്പുറത്തെ ചില ആ പേരുകളൊക്കെ അതിന് ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ വസ്ത്രത്തിലെ ചിത്രത്തിലേക്ക് അറിയാതെ എന്റെ ശ്രദ്ധ നമസ്കാരത്തിൽ മാറിപ്പോയി, അതുകൊണ്ട് നമസ്കാരത്തിൽ എനിക്ക് ഏകാഗ്രത കിട്ടിയില്ല എന്ന് പറയും. നമ്മളിൽ പലരും ഇപ്പൊ പുറകിലൊക്കെ ഇങ്ങനെ ഭയങ്കര ചിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അതുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഏകാഗ്രതയല്ല പോകുന്നത്, മറ്റൊരുത്തന്റെ ഏകാഗ്രത അല്ലെങ്കിൽ മറ്റു കുറെ ആളുകളുടെ ഏകാഗ്രതയാണ് നമ്മൾ നശിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ചും ജീവനുള്ളതും ആളുകളുടെ ചിത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മരക്കുകൾ ആ ഭാഗത്ത് കൂടെ പോവുകയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ചും അങ്ങനെയുള്ള ചിത്രങ്ങൾ ഒരിക്കലും ധരിച്ചുകൊണ്ട് നമസ്കരിക്കരുത്. നമ്മൾ ബാക്കിയുള്ളവരുടെ നമസ്കാരം കൂടി കുഴക്കത്തിലാക്കുകയും ചെയ്യരുത്. അപ്പൊ അങ്ങനെയുള്ള ചിത്രങ്ങൾ ഡിസൈനുകൾ ഒക്കെ ഉള്ള വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് കുഴപ്പമുള്ള വസ്ത്രങ്ങൾ, അല്ലാതെ സാധാരണ കാണുന്ന കള്ളി ലൈനിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തഹിയത്ത് നമസ്കാരത്തെ കുറിച്ചും കാണാൻ കഴിയും. തഹിയത്ത് എന്ന് പറയുന്ന വാക്യത്തിൽ സലാം ചൊല്ലുന്നതിനും അതേ വാക്ക് തന്നെയാണ് ഖുർആനിൽ ഉപയോഗിച്ചതായി കാണാം. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അഭിവാദ്യം ചെയ്യുന്ന രീതിയാണ് രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്ന്. അതും ഹദീസിൽ കാണാൻ കഴിയും. പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കരിക്കുക, ഇരിക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കരിക്കുക. പലരും നമ്മളിപ്പോഴൊക്കെ വളരെയധികം ജുമാഅക്ക് പോയാൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകളും നമ്മൾ മലയാളികൾ പൊതുവിൽ അങ്ങനെ ചെയ്ത് കാണാറില്ല. പള്ളിയിൽ വരും, ആദ്യം ഒന്ന് ഇരിക്കും, എന്നിട്ട് എഴുന്നേറ്റ് എന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കും. അത് ചിലപ്പോ ആ ആദ്യത്തെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കും, എന്നിട്ട് ആ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് എന്നിട്ട് രണ്ട് റക്അത്ത് സുന്നത്ത് തഹിയ്യത്ത് നമസ്കരിക്കുന്നതാണ്. അതെന്തിന് തുല്യമാണ് എന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. ഞാൻ ഒരാളുടെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി കയറിയിരുന്നു. അങ്ങനെ ചായ ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങൊരു അകത്തേക്ക് പോയി, തിരിച്ചു വന്നപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് തോന്നിപ്പോ കയറി പോകുമ്പോ സലാം ചൊല്ലിയില്ല. കുറച്ചേരം കഴിഞ്ഞപ്പോ പെട്ടെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് തുല്യമാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. തഹിയത്ത് നമസ്കരിക്കേണ്ടത് പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പാണ്. ഏത് പള്ളി ഒഴികെ തഹിയത്ത് നമസ്കാരം മക്കയിലെ കഅബയിൽ പ്രവേശിക്കുമ്പോ രണ്ട് റക്അത്ത് സുന്നത്ത് അല്ല തഹിയത്ത്. അതിന് പകരം തവാഫ് ചെയ്യലാണ് അവിടുത്തെ തഹിയത്ത്. പിന്നെ നമസ്കാരത്തിൽ മേലോട്ട് നോക്കുക. നമസ്കാരത്തിൽ മേലോട്ട് ഒരിക്കലും നോക്കാൻ പാടില്ല. അതിന്റെ ആയത്ത് എനിക്ക് ഓർമ്മയില്ല, ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ നോക്കരുത് എന്ന്. നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് റാഞ്ചിപ്പോവും, നിങ്ങൾ കുരുടന്മാരായി പോകും എന്ന് ഉപയോഗിക്കുന്ന ഒരു വളരെ ശക്തമായ ഒരു ആയത്ത് ഖുർആനിലുണ്ട്. ഫാത്തിഹ നമസ്കാരത്തിൽ നിർബന്ധമായും ഓതിയിരിക്കേണ്ടതാണ്. ആമീൻ പറയലും ഇപ്പൊ ഇവിടെ മാത്രമേ ഇബാദി മദഹബ് പിന്നെ ചില മദഹബുകളിലൊക്കെ ഉറക്ക ആമീൻ പറയുന്നതിലും ആമീൻ പറയണോ വേണ്ടേ എന്നുള്ളതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പൊതുവിൽ ഷാഫി മദഹബില് ഉറക്ക ഇമാമോടുകൂടി ആമീൻ പറയുന്നതായുള്ള സമ്പ്രദായം തന്നെയാണ് നിലനിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഫാത്തിഹ ഇമാം ഓതിക്കഴിഞ്ഞാൽ പള്ളി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുമായിരുന്നു എന്നാണ്. ആമീന്റെ ശക്തി, എല്ലാവരും കൂടി ഒരുമിച്ച് ആമീൻ പറയുമായിരുന്നു എന്ന് ചില ഹദീസുകളിൽ കാണാൻ കഴിയും. പിന്നെ നമസ്കാരത്തിലെ ഓരോ ഇരുത്തത്തിലും അല്ലെങ്കിൽ റുക്കുവയിലും സുജൂദിലും പ്രത്യേകിച്ച് ഏത്തിദാലിലും സുജൂദിന്റെ ഇടയിലിരുത്തത്തിലും ഒന്ന് അടങ്ങൽ വളരെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ അടങ്ങലിന്റെ സമയദീർഘത്തെ കുറിച്ച് ഒരു ചെറിയൊരു ഹദീസ് കാന സുജൂദുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബറ എന്ന് പറയുന്ന അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദും വസല്ലമ വറുകൂഉഹു വഖുഊദുഹു ബൈന സജദൈന ഖരീബൻ മിന തവ ഏതാണ്ട് ഒരേ സമയമായിരുന്നു, ഒരേ ദൈർഘ്യമായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദും ഇടയിലിരുത്തവും റുക്കുവും ഒക്കെ ഏതാണ്ട് ഒരേ ദീർഘമുള്ളതായിരുന്നു എന്ന് കാണുന്നു. പക്ഷെ മറ്റുള്ള തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങളിൽ ദീർഘമുള്ള സുജൂദുകളും റുക്കുകളെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോഴുള്ളതും മറ്റുള്ള സ്പീഡിൽ നിസ്കരിച്ചു പോകുമ്പോൾ ഈ എഴുത്തിതാലും ഇടയിലിരുത്തവും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. അല്ലാതെ സുജൂദും റുക്കുവും നീട്ടുന്ന പാടില്ല എന്നല്ല ഉദ്ദേശിച്ചത്. അതിനു പകരം എഴുത്തിതാലും സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തവും പലരും പാഴാക്കി കളയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ഭാഗത്തേക്കുള്ള ആളുകൾ റുക്കു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് നേരെ സുജൂദിലേക്ക് പോകുന്ന എത്രയോ ആളുകൾ നമ്മളെല്ലാവരും എന്നും കാണാറുണ്ട് പള്ളികളിൽ. പറ്റുമെങ്കിൽ അവരോട് ഉപദേശിക്കൽ നമ്മളുടെ ബാധ്യതയും കൂടിയാണ്. പിന്നെ നമ്മുടെ നിൽപ്പ്, നമസ്കാരത്തിലുള്ള നിൽപ്പ് എങ്ങനെയായിരിക്കണം? ചിലര് കാലിങ്ങനെ രണ്ട് സൈഡിലേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ്, അങ്ങനെയല്ല വേണ്ടത്. കിബിലയിലേക്ക് നമ്മളുടെ കാലിന്റെ ടോ, കാലിന്റെ വലിയ പെരുവരൽ കിബില ഭാഗത്തേക്ക് തിരിഞ്ഞ് നേരെ നിർത്തിക്കൊണ്ടുവേണം നിൽക്കാൻ നമസ്കാരത്തിൽ. നമ്മുടെ കാലിന്റെ വീതി നമ്മുടെ തോളിന്റെ വീതിക്കൊപ്പമായിരിക്കണം. അതായത് മെലിഞ്ഞ മനുഷ്യൻ ചെറിയ രീതിയിലും തടിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രീതിയിലും ആയിരിക്കണം നിൽക്കേണ്ടത്. അങ്ങനെ എല്ലാവരും നിന്ന് കഴിഞ്ഞാൽ കാല് കാലോട് ഏതാണ്ട് ഒട്ടി തന്നെ നിൽക്കും. എന്നാ ചില നാട്ടുകാർ നമ്മൾ കാണാറുണ്ട്, അവര് കാല് ഒട്ടിച്ചു വെക്കലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. പക്ഷേ കാലിങ്ങനെ അകത്തി, രണ്ടു കാലും വളരെ അകത്തി നിൽക്കുകയും അടുത്തുള്ളവരുടെ കാലില് മുട്ടിക്കുകയും ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ തോള് തോളോടുകൂടി മുട്ടി നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്. തോള് തോളോടുകൂടി മുട്ടി നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതായത് 100 പേര് നിൽക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പില് 100 പേര് നിൽക്കണം, അല്ലാതെ അവിടെ 80 പേരായി പോകാൻ പാടില്ല. ഇടയിൽ ഗ്യാപ്പ് വരുമ്പോ അവിടെയൊക്കെ ശൈത്താൻ കയറിയും പോകുന്ന. കാലകത്തി വെച്ചുകൊണ്ട് കാല് കുട്ടികളാണ് വലിയ കാര്യം എന്ന് പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് വിട്ടുവിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആദ്യത്തെ റക്കാത്തിൽ കാലിങ്ങനെ അകത്തി വെച്ച് കുറെ സ്ഥലം റിസർവ് ചെയ്ത് പിടിച്ചിങ്ങനെ നിൽക്കും. എന്തിനാ, അത്തഹിയാത്തിലൊക്കെ ഒന്ന് സുഖമായി കാലൊക്കെ ഒന്ന് മടക്കിയിരിക്കാൻ വേണ്ടിയാന്ന് തോന്നിപ്പോകും. അല്ല, അങ്ങനെയല്ല വേണ്ടത്. പകരം തോള് തോളോടുകൂടി മുട്ടിച്ചാണ് നിൽക്കേണ്ടത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറക്കം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ആള് ഉറക്കം വന്ന രീതിയിൽ നമസ്കരിക്കാൻ കണ്ടപ്പോ പറഞ്ഞു, നീ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വാ, എന്നിട്ട് നീ നമസ്കാരത്തിൽ ചൊല്ലുന്ന എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്ന അവസ്ഥ വരുമ്പോ അന്ന് നമസ്കരിച്ചാൽ മതി. നീ നമസ്കരിക്കുമ്പോ നീ ചൊല്ലുന്നതും പറയുന്നതും കാണിക്കുന്നതും എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്ന അവസ്ഥ വരുമ്പോ വന്ന് നമസ്കരിച്ചാൽ മതി. ഉറക്കം തൂങ്ങിയിട്ട് എവിടെയോ ഹാലില് 3 ആണോ 4 ആണോ നിസ്കരിച്ചു നിസ്കരിച്ചതെന്ന് അറിയാത്ത അവസ്ഥയിൽ നിസ്കരിക്കണ്ട, പോയി കിടന്നുറങ്ങിയിട്ട് മര്യാദയാവുമ്പോ വന്നിട്ട് നമസ്കരിച്ചാ മതി എന്ന് പറഞ്ഞ ഹദീസ് കാണാൻ കഴിയും. പിന്നൊന്ന് സൂത്രത്തുൽ മുസല്ല, മുസല്ലയുടെ മുമ്പിൽ ഒരു അടയാളം വെക്കൽ. ഇമാമിൻ ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാമിന്റെ മുന്നിലുള്ള അടയാളം എല്ലാ മഅ്മൂമികൾക്കും ബാധകമാണ്. ആ ഒരൊറ്റ അടയാളം മതി. ഒരു ചെറിയ അമ്പാണ് സാധാരണ പുറത്ത് ഗ്രൗണ്ടുകളിലും യാത്രകളിലൊക്കെ അവൻ നമസ്കരിക്കുമ്പോൾ മുമ്പിൽ വെച്ചിരുന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ അമ്പാണ്. അതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് മുമ്പിൽ വെക്കാതെ നമസ്കരിക്കുകയും നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ 3-4 സാധനം നടന്നു പോവുകയും ചെയ്താൽ അവന്റെ നിസ്കാരം ബാത്തിലായി എന്നാണ്. എന്തൊക്കെയാണത്? ഒന്ന് കഴുത, അല്ലെങ്കിൽ കറുത്ത നായി, അല്ലെങ്കിൽ ഒരു സ്ത്രീ. അങ്ങനെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു തട വെക്കല് വളരെ നിർബന്ധമാണ്. ആ തടയും മനുഷ്യന്റെയും നിസ്കരിക്കുന്നവന്റെയും ഇടയിലൂടെ ഒരിക്കലും കടന്നു പോകാനും പാടില്ല. അത് 40 വരെ കാത്തു നിൽക്കേണ്ടി വന്നാലും നിങ്ങൾ കാത്തു നിൽക്കുക, അതിന്റെ ഇടയിലൂടെ നിങ്ങൾ നടന്നു പോകാൻ പാടില്ല എന്നുള്ള ശക്തമായ ഹദീസുകളും ചില സഹാബാക്കളുടെ ചരിത്രങ്ങളിൽ അങ്ങനെ കടന്നു പോകാൻ ശ്രമിച്ചപ്പം തള്ളി നിർത്തുകയും അടിച്ചതും കുത്തിയതും വേദനിച്ചതും കംപ്ലൈന്റ് പറഞ്ഞതും ആയ ചില ഹദീസുകളൊക്കെ കാണാൻ കഴിയും. അങ്ങനെ ഒരാൾ നമസ്കരിക്കുമ്പോൾ അയാളുടെ മുന്നിലൂടെ നടക്കാൻ ശ്രമിച്ചിട്ട് ഒരാൾ കുത്തിയിട്ട് ഒരാൾ മരിച്ചുപോയാൽ പോലും അതിന് കേസില്ലാണ്. അത്രത്തോളം ശക്തമായ ഒരു വിഷയമാണ് നമസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ കടന്നു പോകാൻ പാടില്ല. നമ്മളിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണോ എന്ന് തോന്നുന്നു. പിന്നെ ഇമാമിനെ ഒരിക്കലും മുൻകടക്കാതിരിക്കുക. സഫ് നിൽക്കുമ്പോൾ ആദ്യത്തെ ആള് ഇമാമിന്റെ തൊട്ട് പുറകിൽ വലത്ത് ഭാഗത്ത് നിൽക്കുക, രണ്ടാമത്തെ ആള് നേരെ ഇമാമിന്റെ പുറകിലും, മൂന്നാമത്തെ ആള് ഇടത്ത് ഭാഗത്തും, നാലാമത്തത് വലത്ത്, അഞ്ചാമത്തെ ഇടത്ത്, ആറ് വലത്ത് ഇടത്ത്, ആ രീതിയിൽ നിന്നു പോകണം. ചില പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുക, അതായത് ചില പള്ളിയിൽ എൻട്രൻസ് രണ്ട് ഭാഗത്തു നിന്നുണ്ടാവും, പള്ളിയുടെ വലതു ഭാഗത്തു നിന്നുണ്ടാവും, ഇടതു ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ വലതു ഭാഗത്ത് കൂടെയാണ് മെയിൻ റോഡ്, അപ്പൊ എല്ലാവരും അതിലൂടെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി വലതു ഭാഗത്ത് എത്തും. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, ഇമാമിന്റെ നടുവിൽ നിന്ന് വലത്തോട്ട് ഇങ്ങനെ സ്വത്ത് നീളണ്ട, ഇടത്തു ഭാഗത്ത് ആരും ഉണ്ടാവില്ല, അത് പാടില്ല. എപ്പോഴും ബാലൻസ് ചെയ്ത് നിൽക്കാം. പിന്നെ മാത്രമല്ല, നമ്മൾ നമസ്കരിക്കാൻ പോയാൽ ഒരു സെഫ് പൂർണ്ണമായ അവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി ഒരു സെഫ് തുടങ്ങി അങ്ങനെ നിസ്കാരത്തിന് കൈകെട്ടാൻ പാടില്ല. ഒന്നുകിൽ നമ്മൾ വേറെ ആൾ വരാൻ കാത്തു നിൽക്കണം, എന്നിട്ട് ഒരുമിച്ച് നമസ്കരിക്കാൻ കൈകെട്ടണം, അല്ലെങ്കിൽ മുമ്പിലുള്ള ഒരാളെ പുറകോട്ട് വലിച്ചു നിർത്തി, വലിച്ച് പുറകോട്ടാക്കി നമ്മുടെ കൂടെ നിർത്തിയിട്ട് നമസ്കരിക്കാൻ കൈകെട്ടാൻ പാടുള്ളൂ. ഒറ്റയ്ക്ക് ഒരു സെഫിൽ ഒരിക്കലും നിന്ന് നിസ്കരിച്ച നമസ്കാരം ശരിയാവുകയില്ല. മൂക്ക് സുജൂതിൽ പോകുമ്പോ നിലത്ത് തട്ടിക്കല്, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വസാലിസ്ലാം ഏഴ് എല്ലുകളിലായിക്കൊണ്ട് നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറഞ്ഞ ആ ഹദീസിൽ മൂക്ക് കൂടി നിലത്ത് തട്ടിക്കണം എന്ന് കാണാൻ കഴിയും. പിന്നെ ഉള്ളി വെളുത്തുള്ളി എന്നിവയെന്ന് നിസ്കരിച്ചാൽ കഴിക്കുന്ന അവസ്ഥയിൽ പള്ളിയിൽ വരാൻ പാടില്ല എന്ന് വളരെ ശക്തമായി വിശ്വസാലിസ്ലാം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. മൻ അക്കല സൂമ അവിൽ ബസല മിനൽ ജൂഇ ഔ ഗൈരിഹി ഫല യഖ്റബന്ന മസ്ജിദന. വിശന്നിട്ടായിട്ടും അല്ലെങ്കിലും ഏതവസ്ഥയിലായാലും ഉള്ളിയും വെളുത്തുള്ളിയും തൊന്നും നിസ്കരിച്ചിട്ട് നമ്മളെ പള്ളിന്റെ അടുത്ത് കാര്യം വരണ്ടെന്ന് ചിലതാലോചന പറഞ്ഞായിട്ട് ഒരു ഹദീസ് കാണാൻ കഴിയും. അതിൽ നിന്ന് തന്നെ നമ്മൾ പല കാര്യങ്ങളും കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പള്ളി പോകുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ദുർഗന്ധങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ നിന്നോ വായിൽ നിന്നോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ ഏമ്പൊക്കെ ഇടുമ്പോൾ വല്ലാത്തൊരു ഒരു മണം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ബാക്കിയുള്ളതിന് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി മാക്സിമം അതിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തണം. ഒരു മരിച്ചുപോയ ഒരു പണ്ഡിതൻ മുമ്പൊരിക്കൽ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് തമാശ പറഞ്ഞതാണ് കേട്ടോ അദ്ദേഹം, തമാശയായിട്ട് വളരെ തമാശയായിട്ട് പറഞ്ഞാണ്, ഒതു മുറിഞ്ഞു പോകുന്നത് കീഴുവായി പോകുമ്പോൾ ഒതു മുറിഞ്ഞു പോകുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഒരു ചിലപ്പോ കാരണം പള്ളിയിലൊന്നും പിന്നെ ഇരിക്കാൻ കഴിയില്ല ദുർഗന്ധം കൊണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ഒരു തമാശയായിട്ട് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഏമ്പൊക്കെ ഇട്ട് തന്നെ ഇവിടെ പള്ളിയിലൊന്നും ഇരിക്കാൻ വയ്യല്ലോ എന്ന് അദ്ദേഹം വളരെ തമാശയായിട്ട് പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ നമസ്കരിക്കാൻ പോയിട്ട് ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചിലപ്പോൾ വളരെ ഷാർപ്പായിട്ട് സ്മെല്ലുള്ള സ്പ്രേകൾ അടിച്ചിട്ട് പള്ളി വരാറുണ്ട് ചിലർ. അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമസ്കരിക്കാൻ പറ്റില്ല. ചിലർക്കൊക്കെ അത് മണം സഹിക്കാൻ പറ്റാത്ത അത്രയും കാഠിന്യമുള്ള തുളച്ചു കയറുന്ന മണമുള്ള ചില അത്തറുകളൊക്കെ, അത്ര ആണെങ്കിൽ അത്രയും തുളച്ചു കയറാറില്ല, സ്പ്രേകൾ അടിച്ചുകൊണ്ട് പള്ളിയിൽ പോയി നിൽക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.